ക്രിസ്തുവും സാത്താനും തമ്മിലുള്ള വൻ പോരാട്ടം. ആമുഖം. പാപം കടന്നുവരുന്നതിന് മുൻപ് തന്റെ സൃഷ്ടാവിനോട് നേരിട്ടുള്ള സമ്പർക്കം ആദാമിനുണ്ടായിരുന്നു. എന്നാൽ പാപം ചെയ്ത് മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട ശേഷം ഈ വലിയ പദവി അവന് നഷ്ടമായി. വീണ്ടെടുപ്പിൻ പദ്ധതി അനുസരിച്ച് സ്വർഗത്തോട് ബന്ധം പുലർത്തുവാൻ ഭൂവാസികൾക്ക് ഒരു വഴി തുറന്നു കിട്ടി. അപ്രകാരം തന്റെ ആത്മാവ് മുഖാന്തരം ദൈവം മനുഷ്യനുമായി വാർത്താവിനിമയം നടത്തുകയും തന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ദാസന്മാരിൽ കൂടെ സ്വർഗീയ വെളിച്ചം വെളിപ്പാടായി ലോകത്തിന് നൽകുകയും ചെയ്തുകൊണ്ടിരുന്നു. ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. 2 പത്രോസ് 1:21. മനുഷ്യ ചരിത്രത്തിന്റെ ആദ്യത്തെ 2500 വർഷക്കാലം എഴുതപ്പെട്ട വെളിപ്പാട് ഒന്നുമില്ലായിരുന്നു. ദൈവത്താൽ പ്രബോധനം പ്രാപിച്ചവർ മറ്റുള്ളവരിലേക്ക് അത് പകർന്നു കൊടുക്കുകയും വരും തലമുറകളിൽ പിതാക്കന്മാരിൽ നിന്ന് മക്കളിലേക്ക് വാമൊഴിയായി നൽകുകയും ചെയ്തുകൊണ്ടിരുന്നു. മോശയുടെ കാലം മുതൽ എഴുത്തുരേഖകൾ ഉണ്ടായിത്തുടങ്ങി. ദിവ്യ വെളിപ്പാടുകൾ വിശുദ്ധ ഗ്രന്ഥമായി രൂപം പ്രാപിക്കപ്പെട്ടു. സൃഷ്ടിപ്പിന്റെയും ന്യായപ്രമാണത്തിന്റെയും ചരിത്രകാരനായ മോശ മുതൽ അതിപ്രധാന സുവിശേഷ സത്യത്തിന്റെ ലേഖകനായ യോഹന്നാൻ വരെ 1600 നീണ്ട വർഷങ്ങൾ ഈ ജോലി തുടർന്നുകൊണ്ടേയിരുന്നു. വേദപുസ്തകം അതിന്റെ ഗ്രന്ഥകർത്താവായി ദൈവത്തെ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാലും അത് മനുഷ്യകരങ്ങളാൽ എഴുതപ്പെട്ടതാണ്. വിവിധ പുസ്തകങ്ങളുടെ വ്യത്യസ്ത രീതി അവയുടെ പലരായ എഴുത്തുകാരുടെ സ്വഭാവ ഗുണങ്ങളെ പ്രദർശിപ്പിക്കുന്നു. വെളിപ്പെടുത്തിയിരിക്കുന്ന സത്യങ്ങളെല്ലാം ദൈവശ്വാസിയുമായി നൽകപ്പെട്ടിരിക്കുന്നു. 2 തിമോത്തിയോസ് 3:16. എന്നാൽ അവ മനുഷ്യവാക്കുകളിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നു. നിത്യനായ ദൈവം പരിശുദ്ധാത്മാവിനാൽ തന്റെ ദാസന്മാരുടെ മനസ്സുകളിലും ഹൃദയങ്ങളിലും വെളിച്ചം പകർന്നുകൊടുത്തു. സ്വപ്നങ്ങൾ, ദർശനങ്ങൾ, അടയാളങ്ങൾ, ചിത്രങ്ങൾ എന്നിവ അവൻ നൽകി. ഇപ്രകാരം സത്യം വെളിപ്പെട്ട് കിട്ടിയവർ മനുഷ്യഭാഷയിൽ അത് രേഖപ്പെടുത്തി. 10 കൽപ്പനകൾ ദൈവം തന്നെ ഉര ചെയ്യുകയും തന്റെ സ്വന്തകരത്താൽ എഴുതുകയും ചെയ്തു. അവ മനുഷ്യരാൽ വിരചിതമായതല്ല, ദൈവിക നിർമ്മിതമാണ്. എന്നാൽ ദൈവം നൽകിയ സത്യങ്ങൾ മനുഷ്യഭാഷയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ബൈബിളിന്റെ ദൈവിക മാനുഷിക ഐക്യതയെ സൂചിപ്പിക്കുന്നു. ദൈവപുത്രനും മനുഷ്യപുത്രനുമായ ക്രിസ്തുവിന്റെ പ്രകൃതിയിൽ ഇപ്രകാരമുള്ള ഐക്യം നിലനിന്നിരുന്നു. ഇപ്രകാരം ബൈബിളിൽ എന്ന പോലെ ക്രിസ്തുവിലും അടങ്ങിയിരുന്ന സത്യമാണ്. വചനം ജഡമായിത്തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. 1:14. വിവിധ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്നവരും വ്യത്യസ്ത നിലകളിലും തൊഴിലുകളിലും ഏർപ്പെട്ടിരുന്നവരും വൈവിധ്യമാർന്ന മാനസികവും ആത്മീയവുമായ താലന്തുകൾ പ്രാപിച്ചിരുന്നവരുമായ മനുഷ്യരാൽ എഴുതപ്പെട്ട പുസ്തകങ്ങളടങ്ങിയ ബൈബിൾ ശൈലിയിലും പ്രതിപാദ്യ വിഷയങ്ങളിലും വ്യത്യസ്തമായിരിക്കുന്നു. വിവിധ എഴുത്തുകാർ വ്യത്യസ്ത ശൈലികൾ ഉപയോഗിച്ചിരിക്കുന്നു. ഒരേ സത്യം ഒരാൾ മറ്റൊരാളേക്കാൾ കൂടുതൽ ശക്തിയായി പ്രതിപാദിക്കുന്നു. വിവിധ എഴുത്തുകാർ ഒരു വിഷയം വ്യത്യസ്ത രീതികളിലും ബന്ധങ്ങളിലും പ്രതിപാദിച്ചിരിക്കുന്നതുകൊണ്ട് പരസ്പര ബന്ധമില്ലാതെയും വൈരുദ്ധ്യമായും കാണപ്പെടുന്നതായി അശ്രദ്ധനും മുൻവിധിക്കാരനും ഉപരിതല വായനക്കാരനുമായ വ്യക്തിക്ക് തോന്നുന്നു. എന്നാൽ ചിന്തിക്കുന്നവനും ഭക്തിയുള്ളവനും ഉൾക്കാഴ്ചയുള്ളവനുമായ ഒരാൾ അതിലടങ്ങിയിരിക്കുന്ന പരസ്പര യോജിപ്പ് കണ്ടെത്തുന്നു. വിവിധ വ്യക്തികളാൽ എഴുതപ്പെട്ടിരിക്കുന്നതുകൊണ്ട് സത്യത്തെ അതിന്റെ വ്യത്യസ്ത മുഖങ്ങളാൽ എടുത്തു കാണിച്ചിരിക്കുന്നു. ഒരു വിഷയത്തിന്റെ ഒരു വശത്തെ സംബന്ധിച്ച് കൂടുതലായി ഒരെഴുത്തുകാരന്റെ മനസ്സിൽ പതിയപ്പെടുന്നു. തന്റെ അനുഭവത്തോടും ഗ്രഹണശക്തിയോടും ആസ്വാദ്യതയോടും യോജിക്കുന്നവ അവന്റെ ഉള്ളിൽ ആഴമായി പതിക്കുന്നു. മറ്റൊരാൾ അതിന്റെ മറ്റൊരു വശം ഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മ നിയന്ത്രണത്താൽ ഓരോരുത്തരും തങ്ങളുടെ മനസ്സിൽ ആഴമായി പതിഞ്ഞിരിക്കുന്നവ പ്രതിപാദിക്കുന്നു. ഓരോ ലേഖനത്തിലും സത്യത്തിന്റെ വ്യത്യസ്ത വശങ്ങളുണ്ട്. എല്ലാം ഒത്തൊരുമിക്കുമ്പോൾ പരിപൂർണ യോജിപ്പ് പ്രത്യക്ഷപ്പെടുന്നു. എല്ലാ സാഹചര്യങ്ങളിലും ജീവിത അനുഭവങ്ങളിലും പെടുന്ന മനുഷ്യരുടെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ വിധം സത്യങ്ങളെല്ലാം പരിപൂർണ യോജിപ്പിൽ നിലനിൽക്കുന്നു. മാനുഷിക മാധ്യമങ്ങളിലൂടെ ദൈവിക സത്യം വിനിമയം ചെയ്യുവാൻ ദൈവത്തിന് പ്രസാദമായി. ഈ വേലയ്ക്ക് ദൈവം തന്നെ പരിശുദ്ധാത്മ മുഖാന്തരം മനുഷ്യരെ യോഗ്യതയുള്ളവരാക്കി. എന്ത് സംസാരിക്കണമെന്നും എന്തെഴുതണമെന്നും ഉള്ളത് തിരഞ്ഞെടുക്കുവാൻ അവൻ മനസ്സിനെ നിയന്ത്രിച്ചു. ഈ വലിയ നിധി മൺപാത്രങ്ങൾക്ക് കൊടുത്തിരിക്കുന്നു. എന്നാൽ അത് പൂർണ്ണമായും സ്വർഗീയമാണ്. അപൂർണമായ മാനുഷിക ഭാഷയിൽ സാക്ഷ്യം പകർന്നു കൊടുക്കുന്നു. എന്നാൽ അത് ദൈവത്തിന്റെ സാക്ഷ്യം തന്നെയാണ്. വിശ്വസ്തനായ ദൈവപൈതൽ കൃപയും സത്യവും നിറഞ്ഞ ദൈവശക്തിയുടെ മഹത്വം അതിൽ ദർശിക്കുന്നു. തന്റെ വചനത്തിൽ കൂടെ മനുഷ്യരക്ഷയ്ക്ക് ആവശ്യമായ അറിവ് ദൈവം നൽകിയിരിക്കുന്നു. അധികാരപൂർണവും തെറ്റുപറ്റാത്തതുമായ ദൈവഹിതത്തിന്റെ വെളിപ്പാടായി വിശുദ്ധ തിരുവചനം സ്വീകരിക്കപ്പെടേണ്ടതാണ്. അവ സ്വഭാവത്തിന്റെ മാനദണ്ഡവും വിശ്വാസ പ്രമാണങ്ങളുടെ വെളിപ്പാടും അനുഭവങ്ങളുടെ പരിശോധനയും ആയിരിക്കേണ്ടതാണ്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. 2 തിമോത്തിയോസ് 3:16-17. ദൈവഹിതം തൻ്റെ വചനത്തിൽ കൂടെ മനുഷ്യർക്ക് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ തുടർച്ചയായുള്ള സാന്നിധ്യവും നിയന്ത്രണവും ആവശ്യമില്ലാത്തതായി പരിഗണിച്ചിട്ടില്ല. നേരെ മറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് തിരുവചനം തുറന്നുകൊടുക്കുന്നതിനും അതിലെ പാഠങ്ങൾ അവർക്ക് വ്യക്തമാക്കുന്നതിനും നമ്മുടെ കർത്താവ് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. വേദപുസ്തകം ദൈവാത്മാവിൻ്റെ പ്രേരണയാൽ എഴുതപ്പെട്ടിരിക്കുന്നതുകൊണ്ട് പരിശുദ്ധാത്മ ഉപദേശങ്ങളെല്ലാം ദൈവവചനത്തോട് യോജിപ്പുള്ളത് തന്നെയായിരിക്കും. വേദപുസ്തകത്തെ മറികടക്കുന്നതിനല്ല പരിശുദ്ധാത്മാവിന് നൽകിയിരിക്കുന്നതും നൽകുവാനിരിക്കുന്നതും. സകലവിധ ഉപദേശങ്ങളും അനുഭവങ്ങളും പരിശോധിക്കുവാനുള്ള മാനദണ്ഡം ദൈവവചനമാണെന്നും തിരുവെഴുത്ത് വ്യക്തമായി സാക്ഷീകരിച്ചിരിക്കുന്നു. കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കയാൽ ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ. 1 യോഹന്നാൻ 4:1. ഉപദേശത്തിനും സാക്ഷ്യത്തിനും വരുവിൻ, അവർ ഈ വാക്കുപോലെ പറയുന്നില്ല എങ്കിൽ അവർക്ക് അരുണോദയം ഉണ്ടാകുകയില്ല. 8:20. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവർക്ക് തിരുവചനം വഴികാട്ടിയായി വേണ്ടെന്ന് പഠിപ്പിക്കുന്നവർ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ കളങ്കപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. തങ്ങൾക്ക് ലഭിക്കുന്ന ഉൾപ്രേരണകളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഇവർ അതിനെ ദൈവശബ്ദമായി കണക്കാക്കുന്നു. എന്നാൽ അവരെ നിയന്ത്രിക്കുന്ന ആത്മാവ് ദൈവാത്മാവല്ല. തിരുവചനത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഉൾപ്രേരണകളെ അനുഗമിക്കുന്നവർ കലക്കത്തിലും വഞ്ചനയിലും നാശത്തിലും ചെന്നെത്തുന്നു. ശത്രുവായ സാത്താന്റെ താൽപ്പര്യങ്ങളെ പുലർത്തുവാൻ മാത്രമേ അത് ഉപകരിക്കുകയുള്ളൂ. ക്രിസ്തുവിൻ്റെ സഭയ്ക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ അതിപ്രാധാന്യമുള്ളതാകയാൽ മത തീവ്രവാദികളിലും മതഭ്രാന്തന്മാരിലും കൂടെയുള്ള ഈ തെറ്റുകളെ ഉപയോഗിച്ച് സാത്താൻ പരിശുദ്ധാത്മ പ്രവർത്തനത്തെ നിഷേധിക്കുവാനും അപ്രകാരം ദൈവം നൽകിയിരിക്കുന്ന ശക്തിയുടെ ഉറവിടമായ തിരുവചനത്തെ ഉപേക്ഷിച്ചു കളയുവാനും ദൈവമക്കളെ പ്രേരിപ്പിക്കുന്നു. ദൈവവചനത്തോട് യോജിച്ചു നിന്നുകൊണ്ട് സുവിശേഷ കാലഘട്ടം മുഴുവൻ പരിശുദ്ധാത്മാവ് തൻ്റെ പ്രവർത്തനം തുടരേണ്ടതാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കൂടെയുള്ള തിരുവെഴുത്ത് നൽകപ്പെട്ട കാലമെല്ലാം വിശുദ്ധ രേഖകളിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത വെളിപ്പാടുകൾ മനുഷ്യ മനസ്സുകളിൽ നൽകുന്നതിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഒഴിഞ്ഞുമാറിയിട്ടില്ല. തിരുവചനം എഴുതുന്നതുമായി ബന്ധപ്പെടാത്ത മനുഷ്യർക്ക് പോലും പരിശുദ്ധാത്മാവ് ഉപദേശങ്ങളും ശാസനകളും മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുന്നതിനെപ്പറ്റി ബൈബിൾ പ്രസ്താവിക്കുന്നു. മാത്രമല്ല, തങ്ങളുടെ പ്രവചനങ്ങളൊന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത പ്രവാചകന്മാർ വിവിധ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നതിനെപ്പറ്റിയും തിരുവെഴുത്ത് പ്രസ്താവിക്കുന്നു. അപ്രകാരം തിരുവചനം എഴുതി പൂർത്തിയാക്കിയ ശേഷവും പരിശുദ്ധാത്മാവ് തൻ്റെ പ്രവർത്തനങ്ങൾ ദൈവപൈതങ്ങളുടെ ആശ്വാസത്തിനും ഗുണീകരണത്തിനും ഉണർവിനുമായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. യേശു തൻ്റെ ശിഷ്യന്മാർക്ക് ഇപ്രകാരം വാഗ്ദത്തം ചെയ്തു: എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴിനടത്തും. വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. 14:26-16. അപ്പോസ്തലീയ കാലഘട്ടത്തിന് മാത്രമായിരുന്നില്ല, പിന്നെയോ യുഗങ്ങളോളമുള്ള ക്രിസ്തീയ സഭയ്ക്ക് കൂടെയായിരുന്നു ഈ വാഗ്ദത്തങ്ങളെന്ന് തിരുവചനം വ്യക്തമായി പ്രസ്താവിക്കുന്നു. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് രക്ഷകൻ തൻ്റെ പിൻഗാമികൾക്ക് ഉറപ്പു നൽകുന്നു. 28:20. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീയ വർദ്ധനയ്ക്കും ആകുന്നു എന്ന് സഭയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മദാനത്തെ നൽകിയിരിക്കുന്നതിനെപ്പറ്റി വിശുദ്ധ പൗലോസ് പ്രഖ്യാപിക്കുന്നു. 4:12-13. എഫസോസിലെ വിശ്വാസികൾക്ക് വേണ്ടി അപ്പോസ്തലൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൽ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. Ephesians 1:17-19. അറിവ് വിപുലീകരിക്കുന്നതിനും ദൈവത്തിൻ്റെ വിശുദ്ധ വചനത്തിലെ ആഴമേറിയ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിനും വേണ്ടി മനസ്സ് തുറന്നു കിട്ടുന്നതിനും പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ എന്ന അനുഗ്രഹം
എഫസോസിലെ സഭയ്ക്കുണ്ടാകുവാൻ പൗലോസ് പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവിന്റെ അത്ഭുത പ്രകടനം പെന്തക്കോസ്തു നാളിൽ ഉണ്ടായ ശേഷം വിശുദ്ധ പത്രോസ് ജനങ്ങളുടെ പാപമോചനത്തിനായി മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുവാൻ ഉപദേശിച്ചു. അവൻ ഇപ്രകാരം പറഞ്ഞു, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും, വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ. അപ്പോസ്തല പ്രവൃത്തികൾ 2:38-39. കർത്താവിന്റെ വലുതും ഭയങ്കരവുമായ നാളിനോട് ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ ശ്രേഷ്ഠമായ പ്രവർത്തനം നടക്കുന്നതായി യോവേൽ പ്രവാചകൻ പ്രസ്താവിക്കുന്നു. യോവേൽ 2:28. പെന്തക്കോസ്തു നാളിൽ നൽകപ്പെട്ട പരിശുദ്ധാത്മ വർഷം അതിന്റെ ഭാഗിക നിറവേറലായിരുന്നു. എന്നാൽ അതിന്റെ പൂർണ്ണമായ നിറവേറൽ സുവിശേഷ വേലയുടെ അന്ത്യഘട്ടത്തിൽ നടക്കുവാനിരിക്കുന്ന ദിവ്യകൃപയുടെ പ്രകടനമായിരിക്കും. കാലം അന്ത്യത്തോടടുക്കുന്തോറും നന്മയും തിന്മയും തമ്മിലുള്ള വൻ പോരാട്ടം വർദ്ധിച്ചുകൊണ്ടിരിക്കും. എല്ലാ കാലഘട്ടങ്ങളിലും ക്രിസ്തുവിന്റെ സഭയോടുള്ള സാത്താന്റെ കോപം കാണപ്പെട്ടിരിക്കുന്നു. എന്നാൽ ദുഷ്ടനായവന്റെ ശക്തിക്കെതിരെ നിലനിൽക്കുന്നതിന് തന്റെ ജനത്തെ ബലപ്പെടുത്തുവാൻ ദൈവം തന്റെ ആത്മാവിനെയും ദിവ്യകൃപയെയും നൽകിയിരിക്കുന്നു. ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ തന്റെ സുവിശേഷം ലോകത്തോട് അറിയിച്ചപ്പോൾ വരും കാലത്തേക്ക് അത് രേഖപ്പെടുത്തുന്നതിനു വേണ്ടി ദൈവം പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക വെളിച്ചം പ്രകാശിപ്പിച്ചു. എന്നാൽ സഭ അവളുടെ അവസാന രക്ഷാദിവസത്തേക്ക് അടുത്തുവരുംതോറും സാത്താൻ പൂർണ്ണശക്തിയോടെ പ്രവർത്തിക്കുന്നു. തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് അറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ സാത്താൻ ഇറങ്ങി വന്നിരിക്കുന്നു. വെളിപ്പാട് 12:12. അവൻ വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ പ്രവർത്തിക്കും. 2 തെസ്സലോനിക്കർ 2:9. ഒരിക്കൽ ദൈവദൂതന്മാരിൽ പ്രധാനിയായിരുന്ന അവൻ കഴിഞ്ഞ 6000 വർഷങ്ങളായി വഞ്ചനയും നാശവും വിതച്ചുകൊണ്ടിരിക്കുന്നു. യുഗങ്ങളായി നടന്നുവരുന്ന പോരാട്ടത്തിൽ കാണപ്പെടുന്ന പൈശാചിക പ്രവർത്തനങ്ങളും കഴിവുകളും ക്രൂരതകളും മൊത്തമായി ദൈവജനങ്ങൾക്കെതിരെയുള്ള അന്ത്യപോരാട്ടത്തിൽ പ്രയോഗിക്കപ്പെടും. കഷ്ടതയുടെ ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിന്റെ പിൻഗാമികൾ തന്റെ വീണ്ടും വരവിന്റെ മുന്നറിയിപ്പിൻ ദൂത് കൊടുത്തുകൊണ്ടിരിക്കും. കറയും ചുളുക്കവുമില്ലാത്ത ഒരു ജനത്തെ കർത്താവിന്റെ വീണ്ടും വരവിന് വേണ്ടി ഒരുക്കി നിർത്തും. അപ്പോസ്തോലിക കാലഘട്ടത്തെക്കാൾ അധികം പരിശുദ്ധാത്മാവിന്റെ ശക്തിയും ദിവ്യകൃപയും ഈ കാലഘട്ടത്തിൽ അത്യാവശ്യമായിരിക്കുന്നു. നന്മയും തിന്മയും തമ്മിൽ സുദീർഘം തുടർന്നുകൊണ്ടിരിക്കുന്ന വൻ പോരാട്ടത്തിന്റെ ദൃശ്യങ്ങൾ ഈ എഴുത്തുകാരിക്ക് പരിശുദ്ധാത്മ പ്രേരണയാൽ വെളിവാക്കപ്പെട്ടു. ജീവന്റെ പ്രഭുവും നമ്മുടെ രക്ഷയുടെ ഉറവിടവുമായ ക്രിസ്തുവും തിന്മയുടെ പ്രഭുവും പാപത്തിന്റെ ഉറവിടവുമായ സാത്താനും തമ്മിലുള്ള വൻ പോരാട്ടത്തിന്റെ ആരംഭമായി ദൈവത്തിന്റെ വിശുദ്ധ കൽപ്പനകളുടെ ലംഘനം ഉണ്ടായത് കാണുവാനും തുടർന്നുള്ള ഭീകരപ്രവർത്തനങ്ങളുടെ വിവിധ രംഗങ്ങൾ ദർശിക്കുവാനും എനിക്ക് അനുമതി ലഭിച്ചു. ക്രിസ്തുവിനോടുള്ള സാത്താന്റെ ശത്രുത്വം തന്റെ പിൻഗാമികളിൽ പകർന്നു കാണുന്നു. ദൈവനിയമത്തിന്റെ തത്വങ്ങളോടുള്ള അതേ വിദ്വേഷം, വഞ്ചനയുടെ അതേ നയം, തെറ്റിനെ ശരിയെന്നവണ്ണം പ്രത്യക്ഷപ്പെടുത്തുന്ന അതേ വഞ്ചന, ദൈവകൽപ്പനയുടെ സ്ഥാനത്ത് മനുഷ്യകൽപ്പനകൾ സ്ഥാപിച്ച അതേ തന്ത്രം, സൃഷ്ടിതാവിനേക്കാൾ സൃഷ്ടിയെ ആരാധിക്കുവാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുന്ന അതേ പ്രവർത്തനം എന്നിവ ചരിത്രത്തിലുടനീളം കാണപ്പെടുന്നു. ദൈവ സ്വഭാവത്തെ തെറ്റായി ചിത്രീകരിച്ചുകൊണ്ട് സൃഷ്ടികർത്താവിനെ തെറ്റിദ്ധരിക്കുവാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുകയും ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം ഭയപ്പെടുവാൻ മനുഷ്യഹൃദയങ്ങളിൽ പ്രവർത്തിക്കുകയും ദൈവിക നിയമങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് അവ അനുസരിക്കേണ്ട ആവശ്യമില്ലെന്ന് ചിന്തിക്കുവാൻ അവരെ ഒരുക്കിയെടുക്കുകയും തന്റെ വഞ്ചനകളോട് എതിർത്തു നിൽക്കുന്നവരെ പീഡിപ്പിക്കുകയും ചെയ്യുന്ന സാത്താന്റെ പ്രവർത്തനം മാറ്റമില്ലാതെ യുഗങ്ങളായി തുടർന്നു വരുന്നു. ഗോത്രപിതാക്കന്മാരുടെയും പ്രവാചകന്മാരുടെയും അപ്പോസ്തലന്മാരുടെയും രക്തസാക്ഷികളുടെയും നവീകരണ കർത്താക്കളുടെയും ചരിത്രത്തിൽ ഇത് കാണുവാൻ സാധിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ എന്ന പോലെ അന്ത്യപോരാട്ടഘട്ടത്തിലും ഇതേ നയം തന്നെ സാത്താൻ തുടരുകയും ഇതേ ആത്മാവ് തന്നെ വെളിപ്പെട്ടു വരികയും ഇതേ ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇതുവരെയും സംഭവിച്ചതിനേക്കാളും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാളും അധികം ലോകം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിധം ഭീകരമായ രീതിയിൽ സർവശക്തിയും ഉപയോഗിച്ച് സാത്താൻ തന്റെ പ്രവർത്തനം നടത്തും. അവന്റെ വഞ്ചനകൾ ഹീനവും അവന്റെ ആക്രമണങ്ങൾ ഉറപ്പോടുകൂടിയതും ആയിരിക്കും. സാധ്യമായാൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്രതന്മാരെ പോലും തെറ്റിക്കും. മർക്കോസ് 13:22. ദൈവവചനത്തിലെ അത്ഭുത സത്യങ്ങൾ പരിശുദ്ധാത്മാവ് എന്റെ മനസ്സിൽ തുറന്നു തരികയും ഭൂതകാലത്തെയും ഭാവി കാലത്തെയും ദൃശ്യങ്ങൾ എനിക്ക് കാണിച്ചു തരികയും ചെയ്തുകൊണ്ട് ഇപ്രകാരം എന്റെ മുമ്പിൽ വെളിപ്പെടുത്തിയ രംഗങ്ങളായ വൻ പോരാട്ടത്തിന്റെ ഭൂതകാല ചരിത്ര ദൃശ്യങ്ങൾ, പ്രത്യേകിച്ച് ഭാവിയിൽ അതിവേഗം നടക്കാനിരിക്കുന്ന പോരാട്ടത്തിന്റെ മേൽ വെളിച്ചം വീശുന്നതിന് രേഖപ്പെടുത്തുവാനും അത് മനുഷ്യർക്ക് അറിയിച്ചു കൊടുക്കുവാനും ആവശ്യപ്പെട്ടു. ഇത് പ്രാവർത്തികമാക്കുന്നതിനു വേണ്ടി വിവിധ കാലഘട്ടങ്ങളിൽ ലോകത്തിന് നൽകപ്പെട്ട മഹത്തായ സത്യങ്ങളുടെ മേൽ സാത്താന്റെ കോപം ഇളകിമറിഞ്ഞതും ലോകത്തെ മാത്രം സ്നേഹിച്ച് സഭ സത്യത്തെ വെറുത്തതും മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിക്കാതിരുന്നവർ സത്യത്തിന് സാക്ഷികളായി നിന്നതുമായ സംഭവങ്ങൾ ചരിത്രത്തിന്റെ താളുകളിൽ നിന്നും ശേഖരിച്ച് വേർതിരിക്കുവാൻ എനിക്ക് ലഭിച്ച നിർദ്ദേശമനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചു. ഈ രേഖകളിൽ നമ്മുടെ മുൻപിൽ വരാനിരിക്കുന്ന പോരാട്ടത്തിന്റെ നിഴൽ നാം കാണുന്നു. ദൈവവചനത്തിന്റെ വെളിച്ചത്തിലും പരിശുദ്ധാത്മ നിയന്ത്രണത്തിലും അവയെ കാണുമ്പോൾ ദുഷ്ടനായ സാത്താന്റെ തന്ത്രങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതും കർത്താവിന്റെ രണ്ടാം വരവിനെ എതിരേൽക്കുന്നതിനു വേണ്ടി കളങ്കമില്ലാതെ നിൽക്കാൻ ആഗ്രഹിക്കുന്നവർ ഉപേക്ഷിച്ചു കളയേണ്ടതായ അപകടങ്ങൾ വെളിവായി വരുന്നതും നാം കാണുന്നു. നവീകരണത്തിന്റെ പുരോഗതിയെ നിയന്ത്രിച്ച വലിയ സംഭവങ്ങൾ ചരിത്ര രേഖകളിലുണ്ട്. അവ സുപരിചിതവും പ്രൊട്ടസ്റ്റന്റ് പ്രസ്ഥാനങ്ങൾ ലോകവ്യാപകമായി അംഗീകരിച്ചതുമാണ്. ആർക്കും തന്നെ തള്ളിക്കളയാനാവാത്ത വസ്തുതകളായി അവ നിലനിൽക്കുന്നു. ഈ പുസ്തകത്തിന്റെ താൽപ്പര്യമനുസരിച്ച് മേൽപ്പറഞ്ഞ ചരിത്രരേഖകൾ ചുരുക്കമായി ഞാനിതിൽ പ്രതിപാദിക്കുകയും അവ വ്യക്തമായി മനസ്സിലാക്കുന്നതിന് ചുരുങ്ങിയ സ്ഥലം ഉപയോഗിച്ച് ഹ്രസ്വമായ രീതിയിൽ അത്യാവശ്യം വേണ്ടത് മാത്രം ഉദ്ധരിക്കുകയും ചെയ്തിരിക്കുന്നു. ചില അവസരങ്ങളിൽ ഒരു വ്യക്തമായ ചിത്രീകരണം ഒരു വിഷയത്തെ സംബന്ധിച്ച് ലഭിക്കുന്നതിന് ചരിത്രകാരന്റെ അതേ വാക്കുകൾ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. മറ്റു ചില അവസരങ്ങളിൽ ഒരു വിഷയത്തെ ശക്തിയുക്തം അവതരിപ്പിക്കുന്നതിന് ചരിത്രകാരന്റെ വാക്കുകൾ ഉപയോഗിക്കുകയും ആ ചരിത്രരേഖ തെളിവായി സ്ഥാപിക്കുവാൻ താൽപ്പര്യപ്പെടാത്തതുകൊണ്ട് ഉദ്ധരണികളുടെ ഉറവിടം രേഖപ്പെടുത്താതെയും ഇരിക്കുന്നു. നമ്മുടെ കാലഘട്ടത്തിലും നവീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ ആശയങ്ങളും അനുഭവങ്ങളും ചിത്രീകരിക്കുമ്പോൾ അവരുടെ പ്രസിദ്ധീകരണങ്ങൾ ഇപ്രകാരം തന്നെ കൈകാര്യം ചെയ്യപ്പെടുന്നു. കഴിഞ്ഞ കാലങ്ങളിലെ പോരാട്ടങ്ങളുടെ പുതിയ സത്യങ്ങൾ വെളിപ്പെടുത്തുകയല്ല ഈ പുസ്തകത്തിന്റെ പ്രധാന ലക്ഷ്യം. പ്രത്യുത പിൻവരുന്ന സംഭവങ്ങളുടെ മേലുള്ള തത്വങ്ങളും വസ്തുതകളും വ്യക്തമാക്കുക എന്നതാണ്. എന്നാൽ വെളിച്ചവും ഇരുളും തമ്മിലുള്ള വൻ പോരാട്ടത്തിന്റെ കഴിഞ്ഞകാല രേഖകൾ അർത്ഥവത്തായി തന്നെ ഇന്നും അവശേഷിക്കുന്നു. കഴിഞ്ഞകാല നവീകരണകർത്താക്കളെ പോലെ ദൈവവചനത്തിനും യേശുവിന്റെ സാക്ഷ്യത്തിനുമായി ഈ ലോകസമ്പത്തുകൾ നഷ്ടപ്പെട്ടാൽ പോലും സാക്ഷികളായി നിൽക്കുവാൻ വിളിക്കപ്പെട്ടവരുടെ കാലടികളെ അവ ഇന്നും പ്രഭാപൂരിതമാക്കുന്നു. സത്യവും അസത്യവും തമ്മിലുള്ള വൻ പോരാട്ടത്തിന്റെ രംഗങ്ങൾ വെളിവാക്കുന്നതിനും സാത്താന്റെ വഞ്ചനകളെ വെളിച്ചത്ത് കൊണ്ടുവന്ന് അവനോട് വിജയകരമായി എതിർത്തു നിൽക്കുന്നതിനുള്ള വഴികൾ കണ്ടെത്തുന്നതിനും പാപത്തിന്റെ ഉത്ഭവം അതിന്റെ അവസാന നശീകരണവും വെളിവാക്കി ദുഷ്ടതയുടെ വലിയ പ്രശ്നത്തിന് തൃപ്തികരമായ പരിഹാരം കണ്ടെത്തുന്നതിനും തന്റെ സർവസൃഷ്ടികളോടുമുള്ള ദൈവത്തിന്റെ പ്രവൃത്തിയിൽ കാണുന്ന ദൈവനീതിയും സ്നേഹവും വെളിവാക്കുന്നതിനും ദൈവകൽപ്പനയുടെ മാറ്റമില്ലാത്തതും പരിശുദ്ധവുമായ പ്രകൃതിയെ ചൂണ്ടിക്കാണിക്കുന്നതിനുമായി ഈ പുസ്തകം എഴുതപ്പെട്ടിരിക്കുന്നു. ഇതിന്റെ സ്വാധീനം കൊണ്ട് ആത്മാക്കൾ അന്ധകാരശക്തിയിൽ നിന്ന് രക്ഷ നേടി നമ്മെ സ്നേഹിക്കുകയും നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത കർത്താവിനെ സ്തുതിക്കുന്നതിനും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിന്മേൽ പങ്ക് ലഭിക്കുന്നതിനും സഹായകമാകട്ടെ എന്നുള്ളതാണ് രചയിതാവിന്റെ ആത്മാർത്ഥമായ പ്രാർത്ഥന.